Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്.
ഇതിനുശേഷം യേശു തിബേറിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായമെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൊട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു അന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3 പ്രാവശ്യമാണ്.
അമരം എന്ന സിനിമയുടെ കഥാതന്തു ഓർമ്മിക്കുകയാണ്. ഭരതൻ സംവിധാനം ചെയ്ത പടത്തിന്റെ തിരക്കഥ ലോഹിതദാസിന്റേതാണ്. മകൾ രാധയ്ക്ക് വേണ്ടി എല്ലാം കരുതിയ അച്ഛൻ അച്ചൂട്ടി സ്വയം ജീവിക്കാൻ മറന്നുപോയ മനുഷ്യനാണ്. ഭാര്യ മരിച്ചുപോയെങ്കിലും മകളെയോർത്ത് മറ്റൊരു വിവാഹം ഒഴിവാക്കി. മകൾക്ക് കിട്ടേണ്ട സ്നേഹം നഷ്ടപ്പെടില്ലേ എന്നായിരുന്നു അയാളുടെ ഭയം. അക്ഷരാഭ്യാസമില്ലാതിരുന്ന അച്ഛൻ തൻ്റെ മകൾ ഒരു ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ചു, അവളെ പഠിപ്പിച്ചു. എന്നാൽ അച്ഛൻ്റെ മോഹങ്ങളെല്ലാം തകർത്തുകൊണ്ട് പഠനം പൂർത്തിയാക്കും മുൻപേ പുന്നാര മകൾ ഒരു മുക്കുവ പയ്യനെ പ്രേമിച്ചു. അച്ചുവേട്ടൻ്റെ സ്വപ്നങ്ങളെല്ലാം അങ്ങനെ തകർന്ന പോലെ. മകളുടെ കാമുകനെ കുറച്ചു ദിവസം കാണാതായപ്പോൾ അച്ചുവേട്ടൻ അയാളെ വകവരുത്തിയെന്ന് ചിലരെങ്കിലും പറഞ്ഞു പരുത്തി. എന്നാൽ അവനെ ഒരു ദിവസം കടൽ ചുഴിയിൽ നിന്നും രക്ഷിച്ച അച്ചുവേട്ടൻ തൻ്റെ നിഷ്കളങ്കതയും വിശ്വസ്തതയും തെളിയിച്ചു. എങ്കിലും കടലിൻ്റെ പ്രിയപ്പെട്ടവൻ കടലമ്മ ചതിക്കില്ല എന്ന് നനച്ച് ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ആഴക്കടലിലേക്ക് ഒരു നാൾ വഞ്ചിയിറക്കി. തിരമുറിച്ച് ആഴങ്ങളിലേക്ക് പോകുന്ന പിതൃത്വം. അച്ചുവേട്ടൻ്റെ ജീവിത സ്വപ്നങ്ങളെല്ലാം അങ്ങനെ കടൽ തന്നെ തട്ടിക്കളഞ്ഞു. ഇതുപോലൊരു സ്വപ്നഭംഗത്തിലാണ് പത്രോസും കൂട്ടരും. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന വചനത്തിൽ കടലമ്മ ചതിക്കില്ല എന്ന വിശ്വാസമാണ് പത്രോസിന്. എന്നാൽ ആ രാവിലെ അവർക്കൊന്നും കിട്ടിയില്ല എന്ന വചനത്തിൽ ശിഷ്യരുടെ സ്വപ്നഭംഗമാണ് നിഴലിക്കുന്നത്. ഗുരുവിൻ്റെ മരണാനന്തരം സ്വന്തം ഭാഗധേയത്തെക്കുറിച്ച് ശിഷ്യന്മാർ തീരുമാനിക്കുന്നു. ഗ്രൂപ്പ് ലീഡറായ പത്രോസ് തീരുമാനം പ്രഖ്യാപിച്ചു, നമുക്ക് ഇനി മീൻ പിടിക്കാൻ പോകാം എന്ന്. നേതാവിൻ്റെ പിന്നിൽ അണികൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു എന്ന്. ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. എന്നാൽ തെറ്റായ തീരുമാനത്തിൽ ഒന്നും കിട്ടാത്ത അനുഭവമാണ് ആ രാത്രിയിൽ അവർക്കുണ്ടായത്. ഇതാ രാത്രി വരുന്നു, അതിനു മുൻപ് പകൽ വെളിച്ചത്തിൽ അധ്വാനിക്കണം എന്ന് ക്രിസ്തു അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി തിന്മയുടെ മേഖലയാണെന്ന് ഇനിയും അവർക്ക് മനസ്സിലാക്കാനായിട്ടില്ല. യേശുവിനെ കൂടാതെയുള്ള അധ്വാനമാണത്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ അധ്വാനം നിഷ്ഫലമാകുന്നു എന്ന സൂചനയാണിവിടെ. നമ്മുടെ തീരുമാനങ്ങൾ ദൈവതിരുമനസ്സിന് അനുസരിച്ചായില്ലെങ്കിൽ പാഴായിപ്പോകുന്നു. ദൈവസഹായമില്ലാതെ രാവും പകലുമുള്ള നമ്മുടെ കഠിന അധ്വാനം പാഴ്വേലയായി മാറുന്നു. പിന്നെ ശിഷ്യന്മാർ കരയ്ക്കണഞ്ഞപ്പോൾ തീരത്ത് ക്രിസ്തു പ്രാതൽ ഒരുക്കി വച്ചിരിക്കുന്നു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞത് സത്യമായി പരിണമിക്കുന്നു. ക്രിസ്തു അനശ്വരതയുടെ അപ്പവും മീനും അവർക്കായി പങ്കുവയ്ക്കുന്നു. ശിഷ്യന്മാർ പിടിച്ച മത്സ്യം അവരുടെ പ്രേഷിത ദൗത്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ക്രിസ്തു ഒരുക്കിയ പ്രാതൽ അവിടുന്ന് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ് പ്രേഷിത ദൗത്യമാണ്. രണ്ടുമൊന്നാകുന്ന സുന്ദര മുഹൂർത്തമാണ് തിബേരിയസ് തീരത്ത് ഉദ്ധിതൻ സൃഷ്ടിക്കുന്നത്. ദൈവത്തോട് ചേർന്നുള്ള മനുഷ്യാധ്വാനം ഫലമണിയുന്നു എന്ന്. പിന്നീട് ക്രിസ്തുവിൻ്റെ ഉദ്ധിതൻ്റെ സഹായത്തോടെ ശിഷ്യന്മാർ പിടിച്ച 153 വലിയ മത്സ്യങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന സഭകളെ സൂചിപ്പിക്കുന്നുവെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അന്നത്തെ അറിയപ്പെട്ട ലോകത്ത് 150 പ്രവാസി സഭകളും ജുദിയ, സമേറിയ, ഗലീലി എന്നിവിടങ്ങളിലെ 3 വ്യക്തിഗത സഭകളും ഉണ്ടായിരുന്നത്രേ. അങ്ങനെ ഇവയെല്ലാം ചേർന്നാണ് സുവിശേഷകൻ സൂചിപ്പിക്കുന്ന 153 സഭകളുണ്ടാകുന്നത്. വിവിധ സഭകളുടെ കൂട്ടായ്മയാണ് ഏകസഭ, ആഗോളസഭ. സഭ വലിയ കുടുംബമാണ്. വിവിധ തരത്തിലുള്ള മീനുകൾ കയറിയിട്ടും വല കീറുന്നില്ല. അതുപോലെ ചെറുസഭകളുടെ കൂട്ടായ്മയാകുന്ന സഭ നശിക്കുന്നില്ല, അത് പിളർന്നു പോകുന്നില്ല. സഭാ കൂട്ടായ്മയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ആരാധനക്രമ രീതികളുമുണ്ടെങ്കിലും സത്താപരമായ ഐക്യമുണ്ടെന്ന് വലയുടെ പ്രതിരൂപം വെളിപ്പെടുത്തുകയാണ്. ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നതിന് നല്ല അക്ഷരസാക്ഷ്യമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗം. ക്രിസ്തു ക്രൂശിതനായി അവിടുന്ന് ഉദ്ധാനം ചെയ്തു. അവിടുത്തെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ചതും യാഥാർത്ഥ്യവുമായ കഥകൾ ഒരുമിച്ച് ഉയർന്നു പൊങ്ങുമ്പോൾ ക്രിസ്തു സ്നേഹിച്ച ശിഷ്യന്മാർക്ക് അവിടുത്തെ സജീവ സാന്നിധ്യം കൈവിട്ടു പോകുന്നു. ഇന്നലെ വരേക്കും ക്രിസ്തു തൊടാവുന്ന ദൂരത്തിലായിരുന്നു, കേൾക്കാവുന്ന അകലത്തിലായിരുന്നു. എന്നാൽ ഇന്നാവട്ടെ അവിടുന്ന് അവർക്ക് മെല്ലെ ഓർമ്മയായി ചുരുങ്ങുകയാണ്. നിരാശരായി തങ്ങളുടെ പഴയ ജോലികളിലേക്ക് തിരികെ പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് വലിയ നിയോഗങ്ങളുടെ സമൃദ്ധിയുമായിട്ടാണ് ക്രിസ്തു കടന്നു വരുന്നത്. വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന്. ഇന്നും ഇത് സംഭവിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യാവബോധം കൈവിട്ടു പോകുമ്പോൾ നാം പഴയ വഴികളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞുപേക്ഷിച്ച തീരങ്ങളിലേക്കും കുടിലുകളിലേക്കും അതേ വഞ്ചിയിലേക്കും വലയിലേക്കുമെല്ലാം നാം തിരികെ പോവുകയാണ്. ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണിത്. വലിയ നിയോഗങ്ങളിലേക്ക് ക്രിസ്തു കൂട്ടിക്കൊണ്ടുവന്നവർക്ക് അവിടുത്തെ കൈവിരലുകൾ വിട്ടുപോകുമ്പോൾ തങ്ങളുപേക്ഷിച്ച അതേ വഴികളിലേക്കും ചെറിയ കർമ്മങ്ങളിലേക്കും മനസ്സുകൊണ്ടെങ്കിലും പിൻവാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ശിഷ്യന്മാർ തിരിച്ചുപോയ തീരം തിബേരിയസ് കടലെന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ കടലെന്ന് വിശേഷിപ്പിക്കുന്നതെല്ലാം തന്നെ തടാകങ്ങളാണ് എന്നോർക്കണം. അധികം വലിപ്പമൊന്നുമില്ലാത്ത, എന്നാൽ എവിടെ വലയെറിഞ്ഞാലും വലിച്ചെറിഞ്ഞാലും എന്തെങ്കിലും കിട്ടുന്ന ആ തടാകങ്ങളിലാണ്. പക്ഷേ ആ രാവിൽ 7 പേർ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ചെറുമീൻ പോലും വലയിൽ കുരുങ്ങാതെ പോയത് അത്ഭുതം തന്നെ. ഏതൊക്കെയോ സമൃദ്ധമായ ജീവിതപാഠം പങ്കുവയ്ക്കാൻ വേണ്ടി അവിടെയുള്ള മത്സ്യങ്ങൾ പോലും ആ രാവിൽ ഒളിച്ചുകളിയിൽ ഏർപ്പെട്ട പോലെയല്ലേ ഇതെല്ലാം. ഇവരുടെ പാഴായി പോകുന്ന ജീവിത പടവുകളിലേക്ക് ഉഷസ്സായപ്പോൾ ക്രിസ്തു കടന്നു വരുന്നു. നമ്മുടെ പാഴായി പോകാവുന്ന അധ്വാനങ്ങളിലേക്കും കണ്ണീരിലേക്കും വിയർപ്പുകളിലേക്കും ഇതാ ക്രിസ്തു വെളിച്ചമായി കടന്നു വരുന്നു. മനുഷ്യന്റെ വിഫല ബോധ്യങ്ങളിലേക്കാണ് പുലർകാല സൂര്യനെപ്പോലെ ഉദ്ധിതനായ ക്രിസ്തു ഉദിച്ചുയരുന്നത് എന്നോർക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഫലബോധത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടബോധത്തിൻ്റെ കനൽ പൊള്ളൽ അറിയാത്തവരുണ്ടോ? ഭൂമിയിലേക്ക് വിത്ത് എറിഞ്ഞിട്ട് നൂറുമേനി തരാതിരിക്കുമ്പോൾ മാത്രമല്ല വിഫലബോധം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന ഭൂമി വിഴുങ്ങുകയും ആകാശം തടയുകയും ചെയ്യുമ്പോൾ, ഒത്തിരി കാത്തിരുന്നിട്ട് വാതിലുകൾ നമുക്കെതിരായി കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ, എന്തിന് ഒത്തിരി സ്നേഹിച്ചിട്ട് സ്നേഹബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ, ഒത്തിരി പേരുടെ കണ്ണുനീർ ഞാൻ തുടച്ചിട്ടും നമ്മുടെ കണ്ണീരൊപ്പാൻ ആരുമില്ലാതെ വരുമ്പോൾ, ഇങ്ങനെ നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന അശാന്തിയുടെയും പാഴായി പോകുന്ന കർമ്മങ്ങളുടെയും എത്രയോ പൊള്ളുന്ന കഥകൾ ഓരോ ദിനാന്ത്യത്തിലും നമുക്ക് കുറിച്ചു വയ്ക്കാനുണ്ട്. ഇത്തരം നഷ്ടബോധത്തിൻ്റെ പടവുകളിലേക്കാണ് ക്രിസ്തു ഉദ്ധിതൻ കടന്നു വരുന്നത്. അനുദിന ജീവിതത്തിലെ പുലർകാലവേളയിൽ ക്രിസ്തു വീണ്ടും നമ്മോട് ചോദിക്കുന്നു, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേ എന്ന്. ഈ ഗാനം KS ചിത്ര ആലപിച്ചതാണ്. രചന ജെസ്സി ജോസ്, സംഗീതം ചെല്ലപ്പൻ മനക്കിൽ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഉത്ഥാനാനന്തരം രണ്ടാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണ്.